മാർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം.
Let's read chapter Mark, Mark chapter 11.
അതിന്റെ 12ഉം 13ഉം 14ഉം വാക്യങ്ങൾ.
Verses 12 to 14.
പിറ്റേനാൾ അവർ ബെഥാന്യയെ വിട്ടു പോരുമ്പോൾ അവൻ വിശന്നു. അവൻ ഇലയോട് ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലത് കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞ് അവൻ അതിനോട്, ഇനിയും നിങ്ങളിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു.
The next day, as they were leaving Bethany, Jesus was hungry. Seeing in the distance a fig tree in leaf, he went to find out if it had any fruit. When he reached it, he found nothing but leaves, because it was not the season for figs. Then he said to the tree, "May no one ever eat fruit from you again." And his disciples heard him say it.
പരിചയമുള്ള വേദഭാഗമാണ് നമുക്കിത്.
This is a part of the verse that we already know.
വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്.
We see a lot of strange things happening in these verses.
ഒന്ന്, യേശുവിനെ വിശന്നു എന്നുള്ള ഒരു കാര്യം.
The first thing is that Jesus was hungry.
ഇതിനു മുൻപ് യേശുവിനെ വിശന്ന ഒരു കാര്യം നമ്മൾ കാണുന്നത് മരുഭൂമിയിലെ പരീക്ഷയിലാണ്.
Earlier we see that Jesus was hungry when he was in the wilderness.
ഇതുകൊണ്ടാണ് യേശുവിനെ വിശന്നു, യേശുവിനെ ദാഹിച്ചു എന്നൊക്കെ എഴുതാനുള്ള കാര്യം എന്താണ്?
Why is it written that Jesus was hungry or that he was thirsty?
യേശു പൂർണ്ണ മനുഷ്യനാണ്.
It only signifies that he was a complete man.
അവിടുന്ന് പൂർണ്ണ ദൈവമാണ്, അതേ സമയം തന്നെ യേശു പൂർണ്ണ മനുഷ്യനാണ്.
He was a complete God and a complete man at the same time.
അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് യേശു വിശന്നു, യേശു ദാഹിച്ചു, യേശു ഉറങ്ങി എന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്.
And that is why we read that he was hungry, he was thirsty, and he slept.
അപ്പോൾ ഇവിടെ യേശുവിനെ വിശന്നു.
Here it is written that Jesus was hungry.
അപ്പോൾ യേശു ദൂരെയുള്ള ഒരു അത്തിവൃക്ഷം കണ്ടു.
And he saw a fig tree at a distance.
യേശു അതിന്റെ അടുത്ത് ചെന്നു.
And he went near it.
അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി.
And he searched if there was any fruit in it.
ഇരിക്കുകയാണ്, ഇലയല്ലാതെ മറ്റൊന്നും കണ്ടില്ല.
But he found only leaf and no fruit.
അപ്പോൾ യേശു ആ ട്രീയോട് പറഞ്ഞു.
And at that time he told the tree,
ഇനി നിന്നിൽ ആരും എന്നേക്കും ഫലം തിന്നാതിരിക്കട്ടെ.
He said, "May no one ever eat fruit from you."
അതിന്റെ 20 വാക്യത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ കാണുന്നുണ്ട്.
And in verse 20 we see another thing.
രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു.
In the morning as they went along they saw the fig tree withered from the roots.
അപ്പോൾ യേശു പറഞ്ഞപ്പോൾ അത് വേരോടെ ഉണങ്ങിപ്പോയി.
As soon as Jesus spoke the fig tree withered from the roots.
ചെയ്തിട്ടുണ്ട്, പക്ഷെ ബൈബിളിൽ ഒരൊറ്റ ഡിസ്ട്രക്റ്റീവ് മിറക്കിളേ ഉള്ളൂ യേശു ചെയ്തത്. അത് ഈ ഒരു സംഭവം.
Jesus has performed a lot of miracles, but the only destructive miracle that he performed was this.
ബാക്കിയെല്ലാം ക്രിയേറ്റീവ് മിറക്കിളാണ്, ബാക്കിയെല്ലാം എന്നാ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന മിറക്കിളാണ്, പക്ഷേ ഒറ്റ ഡിസ്ട്രക്റ്റീവ് മിറക്കിൾ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ.
All the other miracles that he performed was creative. It was a blessing for everyone, but this was the only miracle that he did that was destructive.
എന്താ ഇത്?
And what is all this?
രണ്ട് മെസ്സേജ് ആണ് നമുക്ക് ഇതിന്റെ അകത്തുള്ളത്.
There are two messages that we should infer from this.
രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിക്കാനായിട്ട് കഴിയും.
There are two things that we can study from these.
വളരെ സ്ട്രേഞ്ച് അല്ലേ?
Isn't it strange?
യേശുവിനെ വിശക്കുക.
That he's getting hungry.
ദൂരത്തു നിന്ന് വൃക്ഷം കാണുക.
He sees a fig tree at a distance.
അടുത്ത് എന്നപ്പോൾ ഇല മാത്രമേ ഉള്ളൂ.
And he sees only leaves when he comes near.
അപ്പോൾ അതിനെ ശപിക്കുക.
And then he curses it.
ഈ സാധാരണ ഒരാൾ വായിച്ചാൽ എന്താ മനസ്സിലാകുന്നത്?
When a normal man reads it, what does he even understand?
യേശുവിനെ വിശന്നപ്പോൾ യേശു അതിനെ ശപിച്ചു.
When he became hungry, he cursed the fig tree.
When you are hungry, you will become angry. നമുക്ക് സാധാരണ പറയാറുണ്ട്, വിശന്നു കഴിയുമ്പോൾ നമുക്ക് സാധാരണ ദേഷ്യം വരാറുണ്ട് അല്ലേ? എന്താ സംഭവം ഇവിടെ?
What is it that is happening here?
And the context manasilagumbulana namukku adine kurichu kududile manasilagunne.
We need to understand the context in which this was written.
And the tottumulla sambhavam endanu?
And what are the things that are written just above this?
Aa Yeshu 11th adhyayam aarambikkumbulathenu Yeshu Jerusalemilekku varugiyana.
As the chapter begins we see that Jesus enters Jerusalem.
Yeshu paranju ningal oru kaluthakuttiye azhichu kondu varanam. Aarum kayidillatha kaluthakuttiye.
He tells his disciples to bring a colt that has never been used before.
And then Yeshu adinel kai ayinte mel kayirunu.
And then he sat on it.
അനേകം പേർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു.
And many of them threw their cloaks.
അവരെന്ത് ചെയ്തു? അവരെ ചില്ലി മരത്തിന്റെ കൊമ്പുകളെ വെട്ടി അതിന്റെ മുമ്പിൽ വഴിയിൽ വിതറി.
And they even spread branches.
എന്നിട്ട് ആൾക്കാരെ വിളിച്ചു പറഞ്ഞു, Hosanna.
And they all shouted, Hosanna.
കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ.
Blessed is he who comes in the name of the Lord.
വരുന്നതായ രാജ്യം, നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
Blessed is the coming kingdom of our
അത്യുന്നതങ്ങളിൽ ഹോസാന എന്ന് അർത്ഥുകൊണ്ടിരുന്നു.
Hosanna in the highest.
യേശുവിന്റെ രാജകീയ പ്രവേശം.
And this is a triumphant entry.
യേശു ജെറുസലേമിലേക്ക് വരികയാണ്.
He is coming into Jerusalem.
രാജാവായിട്ട് വരികയാണ്.
As a king.
എന്നാൽ സാധാരണ രാജാക്കന്മാർ വരുന്ന പോലെ കുതിരപ്പുറത്തല്ല വരുന്നത്, യേശു ഒരു കഴുതപ്പുറത്താണ് വരുന്നത്.
Unlike the other kings who comes on horses, here we see Jesus coming on a colt.
എന്നാൽ അക്കാലത്തെ രാജാക്കന്മാർ കഴുതപ്പുറത്തൊക്കെ വന്നിരുന്നിട്ടുണ്ട്.
Because in that time that's how the kings entered on horses.
യുദ്ധത്തിന് പോകുമ്പോൾ അവർ കുതിരപ്പുറത്ത് പോകും, സമാധാനത്തിന് വരുമ്പോൾ അവർ കഴുതപ്പുറത്ത് വരും.
When they go for battle they go on horses, but even when they return in peace they do on horses as well.
നമ്മൾ കാണുന്നുണ്ട് ദാവീദ് കഴുതപ്പുറത്ത് വരുന്ന ചരിത്രം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്.
We see the history of David coming on horse.
ഇവിടെ യേശു വരുമ്പോൾ എന്താ ഇതിന്റെ പ്രത്യേകത? എന്താ?
What is the speciality in how Jesus comes?
യേശു ഒരു കഴുതപ്പുറത്ത് വരുന്നു.
He is coming on a sitting on a colt.
ആൾക്കാർ വസ്ത്രം വിരിക്കുന്നു.
And people are throwing cloaks.
മരത്തിന്റെ കൊമ്പുകളൊക്കെ വെട്ടി വിതറുന്നു.
And even throwing branches.
അവർ വിളിച്ചു പറയാണ് Hosanna.
And then they shout Hosanna.
എന്താ ഒരു Hosanna എന്ന് വിളിച്ചു പറയാൻ കാര്യം? എന്താണ്?
Why is it that they're shouting Hosanna?
എന്താ Hosanna എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്?
What does that even mean?
Hosanna എന്ന വാക്കിന്റെ അർത്ഥം pray save us, അല്ലെങ്കിൽ please save us എന്നാണ് ആ വാക്കിന്റെ അർത്ഥം.
It means pray save us.
എന്റെ രണ്ടാമത് അർത്ഥം കൂടിയുണ്ട്, അത് സ്തുതിയാണ്, പ്രൈസ്.
It has another meaning which is praise.
ഹോസാന രണ്ട് രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് please save us എന്ന് നമ്മൾ കാണുന്നുണ്ട്, രണ്ടാമത് അത് പ്രൈസും കൂടിയാണ്, ഹോസാന.
So it is also a praise and also a plea to save us.
എന്താ ഇവിടെ? ഇതൊരു പ്രവചന പൂർത്തീകരണമായിട്ടാണ് യേശു ഇവിടെ വരുന്നത്.
This is a fulfillment of a prophecy.
സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം പ്രവചന പൂർത്തീകരണമായിട്ട് യേശു യെരുശലേമിലേ വരികയാണ്.
So this is the completion of a prophecy that we see in Zechariah.
Chapter 9 verse 9. Yeah.
സിയോൻ പുത്രിയേ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക. യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു.
Rejoice greatly, O daughter of Zion. Shout, daughter of Jerusalem. See, your king comes to you, righteous and having salvation, gentle and riding on a donkey, on a colt, the foal of a donkey.
കണ്ടോ, ഈ പ്രവചനം പഴയ നിയമത്തിൽ സക്കറിയാവ് പ്രവചിച്ച അതേ ആൾ ഇപ്പോൾ റിയലായിട്ട് യെരുശലേമിൽ വരികയാണ്.
A prophecy that Zechariah made is now being fulfilled.
സക്കറിയാവിന് മനസ്സിലായില്ല ആരെക്കുറിച്ചാ പ്രവചിച്ചതെന്ന്.
Zechariah knew who it was being mentioned about.
ഒരു vague picture ഉണ്ടായിരിക്കാം.
He only had a vague picture.
എന്നാൽ ഭാവിയില് 500 വർഷങ്ങൾക്കപ്പുറം മിശിഹ വരാൻ പോവുകയാണ്.
But he saw this as something that was happening 500 years ago in the future.
മിശിഹ വരാൻ പോവുകയാണ്.
Jesus, the Messiah, is going to come.
എങ്ങനെയാണ് മിശിഹ വരുന്നത്?
And how is it that he is going to arrive?
രാജാവായിട്ട് വരികയാണ്.
He will come as a king.
എന്നാൽ സാധാരണ രാജാക്കന്മാരെ പോലെയല്ല.
Not just like ordinary kings.
ഈ മിശിഹയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്.
But this Messiah has a uniqueness.
ഒന്നവൻ നീതിമാനാണ്.
One is that he is righteous.
Righteous king, നീതിമാനായ രാജാവ്.
A righteous king.
രണ്ടാമത് അവിടെ എഴുതിയിരിക്കുകയാണ് ജയശാലിയായിട്ട് വരുന്നു.
And he will come triumphant.
അതുമാത്രമല്ല, അവന്റെ പ്രത്യേകതയുണ്ട്, അവൻ താഴ്മയുള്ളവനാണ്.
And he is also gentle and humble.
Amen. Hallelujah. അതാണ് ഈ രാജാവിന്റെ പ്രത്യേകത.
And that is the uniqueness of this king.
ബാക്കി രാജാക്കന്മാരെല്ലാം പ്രൗഡ് ആയിട്ട് വരുമ്പോൾ ഈ രാജാവ് താഴ്മയുള്ളവനായിട്ട് വരികയാണ്.
While the other kings come with a lot of pride, this king we see comes with a lot of humility.
അതാണ് യേശുവും ബാക്കിയുള്ള രാജാക്കന്മാരുമായിട്ടുള്ള വ്യത്യാസം.
And that is the main difference between Jesus and the rest of the kings.
ബാക്കിയുള്ള രാജാക്കന്മാരും അവരുടെ ശക്തി കാണിക്കാൻ വരുമ്പോൾ ഇതാ യഥാർത്ഥ രാജാവ്, രാജാക്കന്മാരുടെ രാജാവ് താഴ്മയുള്ളവനായിട്ട് വരികയാണ്.
While the rest of the kings display their power and strength, here we see Jesus come in utmost humbleness.
അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ.
And that is why he tells us that we should
I am humble
ourselves and take his yoke upon us.
Yeah, I am humble and gentle. ഇതുപോലെ വേറെ ആരുമില്ല.
There is no one else like him.
ഇതുപോലെ രാജാവ് ഉണ്ടായിട്ടില്ല.
There is no other king like him.
അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ ഒരു മിശിഹയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
All of the Israel nation is expecting a Messiah.
കാരണം അന്നവര് റോമിന്റെ അടിമത്തത്തിലാണ്.
Because they were slaves to the Roman Empire.
അവർക്ക് ഒരു ഡെലിവറൻസ് വേണം.
And they wanted a deliverance.
അവർക്ക് പ്രവാചകന്മാരുടെ എഴുത്തുകളിലൂടെ കേട്ടിട്ടുണ്ട് മിശിഹ വരുമ്പോൾ അവർക്ക് ഡെലിവറൻസ് ഉണ്ടാകും, വിടുതൽ ഉണ്ടാകും.
They had heard this in the scriptures that they will be delivered by a Messiah.
അപ്പോൾ യേശുവിൽ അവർ കണ്ടത് ഒരു മിശിഹയാണ്.
And they saw a Messiah in Jesus.
ദാവീദിന്റെ രാജാവ്, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്ന മിശിഹ.
A Messiah who's going to sit on the throne of David.
യേശുവിന്റെ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ അവർക്ക് ഒന്നുകൂടെ തോന്നി ഇതാണ് മിശിഹ തന്നെ.
And after certain things that they saw, they were certain that Jesus was indeed the Messiah.
അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, യേശുവിനെ നമുക്ക് രാജാവാക്കണം.
When they saw Jesus feed the 5000 with 5 loaves, they decided to make him a king.
കാരണം നമുക്കറിയാം കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യം ഭരിക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ അവർ ഉറപ്പിച്ചു, ഇതാണ് മിശിഹ, ഇതാണ് നമ്മളെ യഥാർത്ഥത്തിൽ വിടുവിക്കുന്ന ആള്.
When Jesus fed the 5000, they were certain that he was indeed the king and the Messiah that they were expecting.
Our expectation kudi.
And these expectations kept on increasing.
ഓരോ അത്ഭുതങ്ങൾ കഴിയുമ്പോഴും അവരുടെ എക്സ്പെക്ടേഷൻ കൂടി, മിശിഹ വന്നിട്ടുണ്ട്, റോമൻ ഭരണത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും.
With every miracle that Jesus performed, their expectations increased and they were sure that Jesus would indeed deliver them.
അതുകൊണ്ട് യേശു യെരുശലേമിലേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലായി മിശിഹ വന്ന് റോമൻ പട്ടാളത്തെ തകർത്ത് ഇവിടെ രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്.
And when they saw that Jesus entered Jerusalem, they were expecting him to defeat the Romans.
ദാവീദിന്റെ രാജ്യം വരാൻ പോവുകയാണ്.
They were expecting that the kingdom of David is now going to come.
അതുകൊണ്ടാണ് അവർ അത്യുച്ചത്തിൽ ഹോസാന പാടുന്നത്.
And that is why they shouted Hosanna.
അത്യുന്നതങ്ങളിൽ ഹോസാന.
Hosanna in the highest.
ആ അത് മാത്രമല്ല, എന്താണ്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ.
Blessed is he who comes in the name of the Lord.
ആ വരുന്നതായ നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
Blessed is the coming kingdom of our father David.
വലിയ ആകാംക്ഷയാണ്.
And they had great expectation.
എന്താണ്?
And what is that?
ദാവീദിന്റെ സിംഹാസനത്തിൽ വരുന്ന മിശിഹ വരുന്നു.
That here comes a king who's going to sit at the throne of David.
Roma government tharkkan pogunu,
the one who's going to defeat the Roman Empire.
Rajyam sthapikkan pogunu,
and he's going to establish his kingdom.
And David varichathu pole vaanaralan pogunu,
and he's going to rule just like how David did.
Valiya pratheeshiyodu kooda nilkumbol,
they're all standing there with great expectations.
11th vakyam,
and we read in verse 11.
Mark 11:11.
അവൻ യെരുശലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്നു സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോട് കൂടെ ബെഥാനിയയിലേക്ക് പോയി.
യേശു ദൈവാലയത്തിൽ ചെന്നിട്ട് എഴുതിയിരിക്കുകയാണ് സകലവും ചുറ്റും നോക്കിയ ശേഷം.
We read that Jesus entered Jerusalem and went to the temple and he looked around.
യേശു എല്ലാം ശ്രദ്ധിച്ചു നോക്കുന്ന ആളാണ്.
He is the one who looks at everything very intently.
ദൈവം വളരെ ശ്രദ്ധിച്ചു നോക്കുന്ന ദൈവമാണ്.
He is a God who looks at things very intently.
സംഗീതകനായ ദാവീദ് ഇങ്ങനെ പറഞ്ഞു.
The psalmist David said like this.
രാത്രിയിൽ കർത്താവ് എൻ്റെ കിടക്കയുടെ അരികിൽ വന്നു.
In the night my Lord came to my bed.
അവൻ എന്നെ നോക്കി.
And he saw me.
എന്നിൽ ഒരു അകൃത്യവും കണ്ടെത്തിയതില്ല.
And he did not see any sin in me.
ഓ, നമ്മുടെ ദൈവം വളരെ ശ്രദ്ധിച്ചു നോക്കുന്ന ദൈവമാണ്.
He is a God who looks at us very intently.
യേശു ദൈവാലയത്തിൽ എല്ലാം ശ്രദ്ധിച്ചു നോക്കി.
He looked around the temple very intently.
പിന്നെ വീണ്ടും തിരിച്ചു ബെഥാന്യയ്ക്ക് പോയി.
And then he returned to Bethany.
കാരണം ഈ യെരുശലേം കഴിഞ്ഞാൽ അടുത്ത യെരുശലേം വളരെ ക്രൗഡഡ് ആണ്. കാരണം അവിടെ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് ആൾക്കാർ കുറച്ചും കൂടെ ബെഥാന്യയിലാണ് കുറച്ച് ഒത്തിരി പേര് താമസിക്കുന്നത്.
Since Jerusalem was crowded, there were a lot of other people who lived in Bethany.
നമുക്കറിയാം ആ ഗ്രാമത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബെഥാന്യ, അല്ലെങ്കിൽ ലാസറിന്റെ സ്ഥലമായ ബെഥാന്യ.
We also know Bethany is a place where Martha, Mary and Lazarus also used to stay.
യേശു അവിടേക്ക് പോയി.
And Jesus went there.
തിരിച്ചു വരുന്ന വഴിയാണ് ഈ അത്യുഷ്ണത്തെ കാണുന്നത്.
And it is when he was returning that he saw the fig tree.
അവിടുന്ന് വീണ്ടും യേശു നേരെ ദേവാലയത്തിലേക്ക് വരികയാണ്.
And after that he was returning to the temple.
അത്യുഷ്ണത്തെ ശപിച്ചിട്ട്,
after cursing the fig tree,
യേശു നേരെ ദേവാലയത്തിലേക്ക് വരികയാണ്.
He entered the temple.
15th vakyam
and verse 15.
Vaishu
avar Jerusalemil ethiyappol avan devalathil kadannu devalathil vekkunnavareyum vaangunnavareyum purathaakki thodangi ponvaanivakkarude meshagaleyum praakale vilkunnavarude peedangaleyum marachu kalannu aarum devalathil koodi oru vastuvum kondu poguvan sammathichilla pinne avare upadeshichu ende aalayam sagala jaathikalkkum പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു.
ആസ്വദിച്ച് രാജാവ് വന്ന് റോമാ ഗവൺമെന്റിനെ തകർക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ,
when the people expected Jesus to come and defeat the Roman soldiers,
യേശു റോമ ഗവൺമെന്റിനെ അല്ല തകർത്തത്, യേശു വന്ന് യെരുശലേം ദേവാലയത്തിന്റെ സിസ്റ്റത്തെയാണ് തകർത്തത്.
But he did not destroy the Roman soldiers. Instead, he was breaking down the system that was prevalent in the temples at that time.
Hallelujah. ഒരു പ്രധാനപ്പെട്ട ലെസൺ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്.
And there is a very important thing that we have to learn from this.
നമ്മളൊക്കെ നമ്മുടെ ചില ആൾക്കാരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
We are praying for the salvation of certain people.
എന്റെ ഭാര്യ മാനസാന്തരപ്പെടണം.
I would want my wife to be saved.
എന്റെ ഭർത്താവ് മാനസാന്തരപ്പെടണം.
I wish my husband was saved.
എന്റെ അമ്മയും മാനസാന്തരപ്പെടണം.
I wish my mother-in-law was saved.
എന്റെ father-in-law-യും മാനസാന്തരപ്പെടണം.
My father-in-law too.
പക്ഷെ കർത്താവ് പറയണം, അവരെ മാനസാന്തരപ്പെടുത്താനല്ല നിന്നെ മാനസാന്തരപ്പെടുത്താനാ ഞാൻ വരുന്നത്.
I have not come to save them, but I have come to save you.
നമ്മൾ പറയുന്ന നമ്മുടെ ചുറ്റുമുള്ള ജാതികളെ മുഴുവൻ രക്ഷിക്കപ്പെടണം.
We all pray that the Gentiles around us should all be saved.
കർത്താവ് പറഞ്ഞത് അവരുടെ രക്ഷയേക്കാളും എന്റെ പ്രധാനപ്പെട്ട കാര്യം നിന്റെ രക്ഷയാണ്.
But more than the salvation of those people, I am more eager about your own salvation.
ഇതാണ് ദൈവത്തിന്റെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്രവൃത്തി ഇങ്ങനെയാണ്.
And this is the mysterious way that the Lord works.
റോമ ഗവൺമെന്റിനെ തകർക്കാൻ നോക്കുമ്പോൾ ഇതാ സ്വന്തം ദേവാലയത്തിന്റെ സിസ്റ്റത്തെ യേശു തകർക്കുകയാണ്.
Instead of destroying the Roman soldiers, here we see that he is destroying the system of the temple.
നോക്ക്, യേശു അങ്ങ് വൈൽഡ് ആകുകയാണ് ഇവിടെ.
And we see that he becomes very angry.
ശാന്തശീലനായ യേശു,
the one that's normally gentle,
humble and gentle Yeshu,
the one who's normally humble and gentle,
kaduthapurathu varunna Yeshu,
the one who's coming on a colt,
nanma mathram cheyyunna Yeshu,
the one who only does righteous things,
valare shanthathayode samsaarikkunna Yeshu,
the one who speaks very gently.
Suddenly Yeshu oru vanga maari Yeshu,
and suddenly we see that he changes.
Yeshu table edu theriyaan ippo.
He's throwing tables now.
പ്രക്കളെ പറത്തി വിടുകയാണ് യേശു.
And he is throwing away all the doves.
ഏയ്, നമ്മൾ അങ്ങനെ യേശുവിനെ ശ്രദ്ധിക്കാറുണ്ടോ?
Do we see a Jesus like this?
നമുക്കെല്ലാം ഇഷ്ടം gentle ആയിട്ടുള്ള യേശുവിനെയാണ്.
We only like Jesus who's normally gentle.
A humble ആയിട്ടുള്ള യേശുവിനെ നമുക്ക് ഇഷ്ടമാണ്.
One who's always humble.
ആ, പക്ഷേ
but
യേശു humble gentle മാത്രമല്ല.
He is not only humble and gentle.
യേശു കുഞ്ഞാട് മാത്രമല്ല.
He is not only a lamb.
He is a roaring lion കൂടിയാണ് യേശു.
Hallelujah. He is also a roaring lion.
Amen. യേശു അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രമല്ല.
He is not only the slain lamb.
യോഹന്നാൻ നോക്കിയപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട് രാജ്യത്തം പ്രാപിച്ചിരിക്കുന്നു.
John saw a slain lamb.
കേട്ടത്, അറുക്കപ്പെട്ട കുഞ്ഞാട് രാജ്യത്തം രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു.
He saw a slain lamb that was established a kingdom.
പക്ഷെ നോക്കിയപ്പോൾ,
but when he saw,
എന്താണ്,
and what is it that he saw?
യഹൂദാ ഗോത്രത്തിന്റെ സിംഹം വരുന്നു.
He saw the lion of Judah.
Hallelujah. കേട്ടത് അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാ.
A slain lamb.
കേട്ടത് അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് കേട്ടത്.
He heard only about a slain lamb.
നോക്കിയത് അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് നോക്കിയത്.
And he looked intently for a slain lamb.
പക്ഷെ കണ്ടത് യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തെയാണ്.
What he saw was the lion of Judah.
Hallelujah.
Hallelujah.
Hallelujah. ഇവിടെ ഇതാ കഴുതപ്പുറത്ത് വന്ന യേശു.
Here we see Jesus who comes on a colt.
താഴ്മയുള്ള യേശു.
A humble Jesus.
ടേബിൾ എടുത്ത് എറിയുന്ന യേശു.
But after that he's the one who throws the table.
ഏയ്, ഇത് ഭയങ്കര കോൺട്രഡിക്ഷൻ അല്ലേ?
Isn't it very contradicting?
Hallelujah. നമ്മെ സ്നേഹിക്കുന്ന യേശു.
The Lord who loves us.
നമ്മെ ശുദ്ധീകരിക്കാനും കൂടി ആഗ്രഹിക്കുന്നുണ്ട്.
The one who sanctifies us.
നമ്മെ കരുണയോടെ നോക്കുന്ന യേശു.
He looks at us with mercy.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ അഴുക്കുകളിൽ നിന്നും നമ്മെ വിടുവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
And he would like to break all the chains that we have.
ഈ സംഭവം മുകളിൽ പറഞ്ഞ അത്തിവൃക്ഷവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്.
There is a connection with the fig tree.
അത്തിവൃക്ഷം യഹൂദന്മാരുടെ കുടിയിൽ അത്തിവൃക്ഷമുണ്ട്.
There is always a fig tree that is inside the houses of Jews.
അവരുടെ ഒരു നാഷണൽ ട്രീ നമുക്ക് വേണേ പറയാം, fig tree.
We can also say that the fig tree was their national tree.
മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്.
We have read that there was a fig tree in the midst of grapevine.
കർത്താവ് യെരുശലേം ദേവാലയത്തിൽ അടുത്തു ചെന്ന് നോക്കി.
He went into the temple and saw very intently.
ഈ അത്തിവൃക്ഷത്തിന്റെ അടുക്കൽ ചെന്ന് നോക്കിയത് പോലെ തന്നെ യെരുശലേം ദേവാലയത്തിന്റെ അടുക്കൽ ചെന്ന് യേശു നോക്കി.
Just like how he went near the fig tree, he also went into the temple and looked around.
ഇല മാത്രമേ ഉള്ളൂ, ഒരു ഫലവുമില്ല.
He only saw leaves, he didn't see any fruit.
ഇല മാത്രം,
only leaves.
എഴുതിയിരിക്കുകയാണ് അത്തിവൃക്ഷത്തിന്റെ കാലമല്ലഞ്ഞു.
It wasn't even the season.
പിന്നെ എങ്ങനെ അത്യുവർഷത്തിന്റെ സീസൺ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അത്യുവർഷം എന്നെ പിന്നെ എന്തിനാ ശപിച്ചത്?
Then why did he curse even though it wasn't the season?
ഈ ഇല വരുന്നതിന് മുമ്പ് ഇസ്രായേലില് ഇല വരുന്നതിന് മുമ്പ് ഫ്രൂട്ട് വരാനുള്ള നോഡ്യൂൾസ് അവിടെ ഉണ്ടാവും.
Even before the fruit actually appears, there are these buds or newtons that appear.
അത് edible ആണ്, കഴിക്കാൻ പറ്റും.
And those things are usually edible.
സാറി ട്രാവലേഴ്സ് ഒക്കെ ഇത് കഴിക്കാറുണ്ട്.
And the travelers usually eat from it.
പക്ഷേ ഇതിൽ ധാരാളം ഇലയുണ്ടായിരുന്നു, ഫലമൊന്നും ഉണ്ടായില്ല.
But here we see there were only leaves and no fruit.
ദൈവം എപ്പോഴും നോക്കുന്ന ഫലം ഉണ്ടോന്നാ?
God always searches for the fruit.
ഫലമുണ്ടോ?
Is there any fruit?
എന്ത് ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ?
What does the fruit even signify?
ഫ്രൂട്ട് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള.
The fruit is always for others.
എന്ന് പറഞ്ഞാൽ,
which means
എൻ്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടോ?
Is there any blessing because of my life?
അതാ ഫ്രൂട്ട്.
And that's the fruit.
എൻ്റെ ജീവിതം കൊണ്ട് ഫലമുണ്ടോ?
Is there a fruit that is visible in my life?
ഞാൻ ചോദിക്കുക, എന്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമുണ്ടോ?
Is anyone even benefiting from me?
ഇന്ന് രാവിലെ നമ്മുടെ ചോദ്യം അതായിരിക്കട്ടെ.
And that is the question that we should have this morning.
യേശു അടുത്തു വന്ന് നോക്കുക.
Jesus comes and looks at us near.
ഇല ഒത്തിരി ഉണ്ടായിരിക്കാം.
There could be a lot of leaves.
എന്താ ഇല?
And what is this leaf?
Religious activities.
These are the religious activities.
Preaching ഒരു ഇലയാണ്.
Preaching could be a leaf.
Gospel sharing is one leaf.
Even sharing the gospel could be a leaf.
Praising and worshiping adu or eleyana.
Praising and worshiping could also be a leaf.
Shefalo undo.
But is there a fruit?
Nen kaiyu sam Biharile ee kudumba jeevithante class eduthu.
I was taking a class in Bihar about family life.
Appo avadu undayirunna oru sister ee family life inde class kaniṭṭu odi ente edukku vannu.
And after the class a sister came running up to me.
ഇത്രയും ദിവസത്തെ മെസ്സേജില് ഇത്രയും ഒഴുക്കോടുകൂടി ബ്രദർ പ്രസംഗിച്ചത് ഫാമിലി ലൈഫിന്റെ ക്ലാസ് ആണ്.
Of all the messages that I have heard during the last few days, this is the one that really helped me.
എന്നിട്ട് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞു.
And then she made another statement.
എനിക്ക് ബ്രദറിന്റെ കുടുംബത്തെ ഒന്ന് കാണണമെന്നും കൂടെ പറഞ്ഞു.
And then she said that I want to see your family.
കണ്ടോ, ഈ പ്രസംഗം നല്ലതാണ്.
The message could be good.
പക്ഷെ എന്റെ ഫ്രൂട്ട് ഉണ്ടോ?
But is there a fruit?
ഞാൻ മുഖാന്തരം എന്റെ കുടുംബം സന്തോഷമുള്ളതാണോ?
ത്രൂ മീ ഇസ് മൈ ഫാമിലി ആർ ദേ ഹാപ്പി?
എന്റെ കുടുംബത്തില് സന്തോഷം കൊടുക്കുന്ന ഒരാളാണോ ഞാൻ?
Am I the one who brings happiness in my family?
എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷം കൊടുക്കുന്ന ഒരാളാണോ ഞാൻ?
Am I the one who brings happiness to my children?
ഞാൻ മുഖാന്തരം ഈ ചർച്ച് അവർക്കൊരു ബ്ലെസ്സിംഗ് ആണോ ഞാൻ?
Does the church get blessed because of me?
ഏതെങ്കിലും വിധത്തിൽ,
in any way,
ഒരു ആശ്വാസവാക്ക് ആയിരിക്കാം.
It could be a word of comfort.
ഒരു വിളിച്ച് വിവരങ്ങളൊന്ന് അന്വേഷിക്കുന്നതായിരിക്കാം.
It could be inquiring about someone's health.
ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നതായിരിക്കാം.
It could be perhaps visiting someone.
ഇതെല്ലാം ഫലമാ.
And all these are fruits.
ഞാൻ മുഖാന്തരം എന്റെ ചുറ്റുപാടുകൾക്ക്, എന്റെ നെയ്ബർഹുഡിന് എന്തെങ്കിലും ഒക്കെ ബ്ലെസ്സിംഗ് ഉണ്ടോ?
Through me is my neighborhood being blessed.
എന്റെ ഓഫീസിൽ ഞാൻ ഒരു ബ്ലെസ്സിംഗ് ആണോ?
Am I a blessing in my office?
അതാ ഫ്രൂട്ട്.
That's fruit.
ഇല ഒത്തിരിയുണ്ട്.
There could be a lot of leaves.
അത് റിലീജിയസ് ആക്ടിവിറ്റീസ് ആണ്.
That shows religious activities.
പക്ഷേ
but
ദൈവം ഫലമുണ്ടോ നോക്കുക.
But God is looking for fruit.
ഫലമുണ്ടോ?
Is there a fruit?
മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം.
Matthew chapter 7.
അതിന്റെ 17-ാം വാക്യം.
Verse 17.
നല്ല വിഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ
തിരിച്ചറിയും. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു.
A good tree bears good fruit.
ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു.
Bad trees bear bad fruit.
എങ്ങനെ ഈ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്?
ഹൗ ക്യാൻ വൺ പ്രൊഡ്യൂസ് ഫ്രൂട്ട്?
നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല.
യു കെ നോട്ട് മേക്ക് ഇറ്റ് യുവർ സെൽഫ്.
ഉണ്ടാക്കുന്നൊക്കെ ഇമിറ്റേഷൻ ആണ്.
And those are just imitations that you perhaps make.
Fruit undakkan pattadilla.
You can never make fruit.
Fruit produce yane vittullu.
You can only produce it.
Engane fruit produce cheyune?
And how can we produce fruit?
Very simple.
It's very simple.
Yeshu parayittund adine kurichu.
And Jesus has spoken about it.
Endha Yeshu fruitine kurichu parane?
What has Jesus spoken about fruit?
നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും.
If you abide in me just like how I abide in you, you will be able to produce a lot of fruit.
എങ്ങനെയാ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നേ?
And how can one produce fruit?
Abiding.
It's only through abiding.
കർത്താവിൽ വസിക്കുക.
To abide in Jesus.
കർത്താവിൽ വസിക്കുമ്പോൾ മാത്രമാണ് ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
It is only when we abide in him can we produce fruit.
നമുക്ക് ഏതെങ്കിലും ഉണ്ടാക്കാൻ പറ്റത്തില്ല.
We cannot make it.
ഒരു നല്ല കാര്യം ചെയ്താൽ ഒരു ദിവസം ചെയ്യും, രണ്ടു ദിവസം ചെയ്യും, പിന്നെ സ്റ്റോപ്പ് ആവും.
We can do good things for a day or two, but then it would stop after that.
That's all. അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ യേശുവിൽ വസിച്ചാൽ നമ്മൾ നിരന്തരം ഫലം കായ്ച്ചുകൊണ്ടിരിക്കും.
But if we abide in him, we will constantly bear fruit.
എന്താ ഈ വസിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
And what does it mean by abiding in him?
ഒരു വീട്ടിൽ താമസിക്കാനാണ് അതിന്റെ അർത്ഥം.
It means that we are living in a house.
See, നമ്മൾ ആക്ച്വലി നമ്മൾ വസിക്കുന്നുണ്ട് കേട്ടോ.
We are physically actually living in a house.
In one അർത്ഥത്തിൽ,
in one way,
ഈ യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളും ആകുന്നു.
I am the grapevine and you are the branches.
അപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ യേശുവിന്റെ എന്തായി മാറി? ബ്രാഞ്ച് ആയി മാറി.
And after we were saved, we became branches.
അല്ലേ?
Isn't it so?
അല്ലേ, കറക്റ്റ് അല്ലേ? യേശുവിന്റെ കൂടെയായി.
And therefore we are now with Jesus.
പിന്നെന്താ ഈ abiding എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
But after that, what does then abide signify?
ബ്രാഞ്ച് ആയെന്ന് പറഞ്ഞിട്ടാണ് യേശു പറയുന്നത്, എന്നാലും നിങ്ങൾ വസിക്കണം.
He says that you are though branches already, but you should abide in me.
ആ കണ്ടോ, ശ്രദ്ധിച്ചു, നിങ്ങൾ ഓൾറെഡി ബ്രാഞ്ച് ആണ്.
You're already branches.
പക്ഷേ
but
ഈ ബ്രാഞ്ച് ആണെന്ന് നിങ്ങൾ നിരന്തരം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം.
But you should constantly acknowledge that you are a branch.
ആ ദൈവത്തിന്റെ സാന്നിധ്യബോധത്തിൽ ജീവിക്കണം.
You should live in the presence of God.
യേശു എന്നിൽ വസിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിരന്തരം നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തണം.
We should remind ourselves that God lives in me.
ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്, അത് എപ്പോഴും തിരിച്ചറിയണം.
We should acknowledge his presence in everything and everywhere.
അത് ജസ്റ്റ് ഒരു മീറ്റിംഗിൽ മാത്രമല്ല, നമ്മുടെ സാധാരണ ജീവിതത്തിലും നമ്മൾ തിരിച്ചറിയണം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്.
Not just in church meetings but in our daily lives.
ആരും കാണാത്തപ്പോഴും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്.
When no one else is seeing, God is always seeing me.
അതുകൊണ്ടാണ് സംഗീതകാരൻ പറഞ്ഞത്,
and that is why the psalmist said,
ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവം അറിയുന്നു.
That God sees everything when I sit or when I stand.
സംഗീതം 139.
Psalms 139.
ഞാൻ എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു.
He sees when I lay down and even when I walk.
എൻ്റെ ചിന്തകളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു.
He even understands my thoughts.
എൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് വരുന്നതിനു മുമ്പേ അതുപോലും നീ അറിയുന്നു.
Even before a word comes out of my mouth, he knows it.
Hallelujah.
Hallelujah.
ഈ തിരിച്ചറിവാണ് അബൈഡിങ്ങിന്റെ കോർ.
This awareness is the abiding.
എന്നെ കാണുന്ന ദൈവം.
A God who always sees me.
എന്റെ കൂടെയുള്ള ദൈവം.
A God who is always with me.
എന്നിൽ വസിക്കുന്ന ദൈവം.
A God who is in me.
എന്റെ ചിന്തകൾ പോലും അറിയുന്ന ദൈവം.
A God who even knows my thoughts.
ഈ തിരിച്ചറിവാണ് നിരന്തരം കർത്താവിൽ വസിക്കാൻ നമ്മളെ സഹായിക്കുന്നത്.
This constant awareness helps us to abide in him.
Hallelujah.
Hallelujah.
അങ്ങനെ നിരന്തരം കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം.
And when we always rely on him,
ഏത് സീസണിലും ഫലം കായ്ക്കും. അങ്ങനെയാണെങ്കിൽ
every season we will be able to produce fruit.
Hallelujah.
Hallelujah.
ഞങ്ങള് ബീഹാറില് 87 വയസ്സുള്ള ഒരു അങ്കിളിനെ ആയിട്ട് കണ്ടു.
In Bihar we saw an uncle who was 87 years old.
ഒരു പ്രായമുള്ള അപ്പച്ചൻ.
He was a very old man.
ഭാര്യ മരിച്ചുപോയി.
He had lost his wife.
മകള് മരിച്ചുപോയി.
He even lost his daughter.
മകൻ കാണാറൊന്നുമില്ല.
The son usually doesn't even meet him.
ഒറ്റയ്ക്കാണ്.
He is alone.
ആരുമില്ല അദ്ദേഹത്തിന്.
He has no one.
അടുത്തുള്ള ഒരു പാസ്റ്ററാണ്, ഞങ്ങൾ പരിചയപ്പെട്ട ഒരു പാസ്റ്ററാണ് അദ്ദേഹത്തെ ടേക്ക് കെയർ ചെയ്യുന്നത്.
There is a pastor there who looks after him.
പക്ഷേ
but
അദ്ദേഹം എത്ര ജോയ്ഫുൾ ആണെന്ന് അറിയാമോ?
But he is so joyful.
എപ്പോഴും പാട്ടാ.
He always sings songs.
രക്ഷാകർത്താഹും പുള്ളി എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുക.
He is constantly singing.
ആരുമില്ലാത്ത മനുഷ്യൻ.
Though he has no one.
ഭാര്യയില്ല.
He doesn't have a wife.
മക്കളാരുമില്ല.
He doesn't have any children.
സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല.
There's no one to support him.
ഫ്യൂച്ചർ എന്താണെന്ന് അറിയത്തില്ല.
He doesn't even know what's ahead of him.
87 വയസ്സായി.
He's 87 years old.
രാവിലെ റെഡിയായി, കുളിച്ച് റെഡിയായി, ഡ്രസ് ഇട്ട് അദ്ദേഹം പാട്ട് തുടങ്ങും. രക്ഷാകർത്താഹും രക്ഷാകർത്താഹും.
But he's always singing.
ഞങ്ങൾ അദ്ദേഹത്തിനോട് ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നു.
We spent a couple of days with him.
ഞങ്ങൾ അദ്ദേഹത്തിനോട് ഒത്തിരി സമയം ട്രാവൽ ചെയ്തു കാറിൽ.
We traveled in a car along with him.
അദ്ദേഹം എപ്പോഴും പാട്ട് പാടുക.
He's always singing.
അതാണ് പ്രതികൂല കാലാവസ്ഥയിലും ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ.
And that is the meaning of bearing fruit even out of season.
ഞങ്ങൾ ഒരു ഇടയ്ക്ക് ഒരു കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങി.
We stopped near a shop to drink tea.
ഞങ്ങൾ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ തൊട്ടടുത്ത കടയിൽ പോയി അവിടുത്തെ ബ്രെഡും ജാമും ഞങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ടുവന്നു.
And he went to the next shop and brought bread and jam for us.
ഞങ്ങൾ അത് കഴിച്ചു.
And we ate it.
ഞങ്ങൾ സാധനം മേടിക്കാൻ പോയപ്പോൾ ചായയുടെ പൈസ ഇദ്ദേഹം പേ ചെയ്തു.
And he also paid for the tea that we had.
ഇത് മാത്രമല്ല, കാറിൽ കയറിയപ്പോൾ ഞങ്ങൾ നോക്കി ഒരു പാക്കറ്റ് അദ്ദേഹം പൊട്ടിക്കുകയാണ് ക്യാഷ് ഇട്ട്.
And then when we got back into the car, he broke open a packet of cashews.
അദ്ദേഹത്തിന് ആരും ഇല്ലെന്ന്.
He has no one.
ഒന്നും ഇല്ലെന്ന്.
He doesn't have anything.
വീടില്ല.
He doesn't even have a house.
ആരും നോക്കാനില്ല.
He has no one to look after him.
87 വയസ്സ്.
87 years old.
എല്ലാം പ്രതികൂലമാണ്.
Everything is against him.
പക്ഷേ
but
വാക്യം നിങ്ങൾ കാണ യിർമ്യ പ്രവാചന്റെ പുസ്തകം 17 അധ്യായത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള വാക്യമുള്ളത്.
It is mentioned in Jeremiah in chapter 17.
യിർമ്യ 17 അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കാം.
Verses 7 and 8.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കഴിച്ചുകൊണ്ടിരിക്കും.
But blessed is the man who trusts in the Lord, whose confidence is in him. He will be like a tree planted by the water that sends out its roots by the stream. It does not fear when heat comes. Its leaves are always green. It has no worries in a year of drought and never fails to bear fruit.
Amen. എഴുതിയിരിക്കുകയാണ്, യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ,
the one who trusts in the Lord,
it will not be anxious in a year of drought എന്ന് പറഞ്ഞു. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും.
Even in a year of drought he will not be worried and he will always be happy.
വരൾച്ചയുള്ള കാലത്ത് ഫലം കായ്ക്കാൻ ബുദ്ധിമുട്ടാ.
It is difficult to produce fruit in the year of drought.
വെള്ളമില്ലാതെ ഫലം കായ്ക്കാൻ ബുദ്ധിമുട്ടാ.
It is difficult to produce fruit without water.
പക്ഷേ
but
യഹോവയിൽ ആശ്രയിക്കുന്നവൻ,
but the one who trusts in the Lord,
വരൾച്ചയുള്ള കാലത്തും
even in the season of drought,
എന്തിനും വാട്ടം തട്ടത്തില്ല.
He will not
അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും.
He will always bear fruit.
Hallelujah. അപ്പം ആദ്യത്തെ സന്ദേശം ഇതാണ്.
And that is the first message.
ഫലം കായ്ക്കുക.
That you always have to bear fruit.
ഏത് സാഹചര്യങ്ങളിലും ഫലം കായ്ക്കുക.
In all circumstances.
രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യാം.
I'll mention the second thing and then I'll close.
മർക്കോസിന്റെ സുവിശേഷം തന്നെ.
We'll come back to the Gospel of Mark.
11th അധ്യായം.
And verse 11.
അതിന്റെ രണ്ടാമത്തെ ഭാഗം.
And the second part of that.
അതിന്റെ 21 മുതൽ.
Verse 20 onwards.
രാവിലെ അവർ കടന്നു പോരുമ്പോൾ അതിവൃഷ്ടം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബ്ബി നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവരോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും, ആരെങ്കിലും തന്റെ ഹൃദയത്തെ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകാമെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കും, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും.
In the morning as they went along, they saw the fig tree withered from the roots. Peter remembered and said to Jesus, Rabbi, look, the fig tree you cursed has withered. Have faith in God, Jesus answered. I tell you the truth, if anyone says to this mountain, go throw yourself into the sea, and does not doubt in his heart but believes that what he says will happen, it will be done for him.
Okay, aadyathe message nammal kettu യഹൂദന്മാരോടുള്ള മെസ്സേജ് ആയിരുന്നത്.
The first message was for the Jews.
അത്യുഷം ശബിച്ചതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കറപ്റ്റഡ് ആയിട്ടുള്ള ആ ഹിപ്പോക്രൈറ്റ് ആയിട്ടുള്ള റിലീജിയസ് സിസ്റ്റം അത് ശാപഗ്രസ്തമായി തീരാൻ പോവാ.
He was cursing the religious customs of the Jews.
Hypocrisy.
He was breaking down the hypocrisy that they practiced.
എന്ത ഹിപ്പോക്രസി എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
And what does hypocrisy mean?
ഹൃദയമായിട്ട് ബന്ധമില്ല.
It is something that is related to the heart.
ഹൃദയമായിട്ട് ബന്ധമില്ലാത്തതാണ് ഹിപ്പോക്രസി.
Something that is not related to the heart is hypocrisy.
പ്രാർത്ഥിക്കുന്നുണ്ട്.
They pray.
പക്ഷേ ഹൃദയത്തിൽ നിന്നാണോ പ്രാർത്ഥിക്കുന്നത്?
But are they praying from the heart?
സ്തുതിക്കുന്നുണ്ട്.
They are praising.
പക്ഷേ ഹൃദയത്തിൽ നിന്നാണോ സ്തുതിക്കുന്നത്?
But is it from their heart?
നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പലതും.
They are doing a lot of good things as well.
ഒരു റുട്ടീന്റെ ഭാഗമാണോ, റിലീജിയസിന്റെ ഭാഗമാണോ, അതോ ഹൃദയത്തിൽ നിന്നാണോ?
But is it just religious or is it coming from the heart?
ഹൃദയം ഇൻവോൾവ്ഡ് അല്ലാത്ത എല്ലാം ഹിപ്പോക്രസി ആണ്.
Everything that is not where the heart is not involved is hypocrisy.
യേശു പറഞ്ഞു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമെങ്കിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു.
He says that they are only practicing certain things but their heart is distant from me.
ഈ എല്ലാ റിലീജിയസ് സിസ്റ്റത്തിന്റെ കുഴപ്പമാ.
And all the religious systems have the same issue.
അവർക്ക് അവരുടെ മന്ത്രാസ് ഉണ്ട്.
They have a lot of mantras.
റിപ്പീറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ട്.
They repeated a lot of words.
പക്ഷേ
but
ഹൃദയം ഇൻവോൾവ്ഡ് അല്ല.
But their hearts are not involved.
അതുകൊണ്ടാണ് കർത്താവ് അതിനെ ശപിച്ചത്.
And that is why Jesus cursed that.
ആ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല.
That system will not work.
ചരിത്രത്തിൽ
in history
ഏതൊക്കെ ക്രിസ്ത്യൻ മൂവ്മെന്റ്
whatever Christian movements
ഒരു ടൈം കഴിഞ്ഞപ്പോൾ
after a certain time
അതൊരു റിലീജിയസ് സിസ്റ്റമായി മാറിയപ്പോൾ
it became a religious system
അതൊക്കെ അങ്ങ് തകർന്നു പോയി.
All of that was destroyed.
Every movement എല്ലാ മൂവ്മെന്റും അങ്ങനെയാണ്.
All such movements were like that.
കാരണം അടുത്ത ജനറേഷൻ വന്നപ്പോൾ
but when the next generation came about
അവർക്ക് അതൊരു സിസ്റ്റമായി.
It became a system for them.
ഹൃദയം ഇൻവോൾവ് ആയില്ല.
Their hearts were not involved.
റിലേഷൻഷിപ്പിൽ നല്ല ചെയ്തത് കാര്യങ്ങള്
they were not doing this out of a relationship.
Just hypocrisy.
It was just mere hypocrisy.
അതാണ് ഒന്നാമത്തെ മെസ്സേജ്.
And that was the first message.
എന്നാൽ പത്രോസ് ചോദിച്ചു.
And then Peter asked.
കർത്താവ് നീ ശപിച്ച അത്യവർഷം ഓൺ ദ സ്പോട്ട് ഉണങ്ങിപ്പോയല്ലോ, ഒറ്റ ദിവസം പോലും നിന്നില്ല, ഉണങ്ങിപ്പോയി.
He said that the fig tree that you cursed has now withered.
അപ്പോൾ ആ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ട്.
And Jesus said, I have a message for you too.
ഒരേ ഇൻസിഡന്റ് രണ്ട് മെസ്സേജ്.
There was just one incident but two messages out of it.
എന്താ ശിഷ്യന്മാർക്കുള്ള മെസ്സേജ് എന്താ?
And what was the message for the disciples?
കർത്താവ് പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ.
He said trust in God.
എന്നിട്ട് പറയാണ്, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടൽ ചാടി പോകാ എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും.
And he tells them that I tell you the truth, if anyone says to this mountain, go throw yourself into the sea, and does not doubt in his heart but believes what he says, will happen.
Are you listening? കേക്കുന്നുണ്ടോ? കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്.
He was teaching us about prayer.
എന്താ പ്രാർത്ഥന?
And what is this prayer?
നമ്മളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
We are all constantly praying.
രാവിലെ പ്രാർത്ഥന.
We pray in the morning.
വൈകുന്നേരം പ്രാർത്ഥന.
We pray in the evening.
ഞായറാഴ്ച പ്രാർത്ഥന.
We pray on Sundays.
കോട്ടേജ് മീറ്റിംഗിൽ പ്രാർത്ഥന.
Even in cottage meetings.
മഹാപരിശുദ്ധനും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവമേ.
We pray constantly the same things.
ചുമ്മാ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
We're just repeating words.
കർത്താവ് പറഞ്ഞു, സ്റ്റോപ്പ്.
Jesus said stop all this.
ചുമ്മാ റിപ്പീറ്റ് ചെയ്യ് നിർത്ത്.
He said stop repeating the same words.
നമുക്ക് അത് ഒരേ വാക്യം.
We're repeating the same words again and again.
ഒരാളുടെ പ്രാർത്ഥന റെക്കോർഡ് ചെയ്തു കഴിഞ്ഞാൽ,
if we record the prayer of a certain man,
10 വർഷം കഴിയുമ്പോഴും അതേ പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്.
Even after 10 years he will be praying the same thing.
അതേ വാക്യം തന്നെയാണ് പറയുന്നത്.
He'll be using the same words.
രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഇവിടെ ഒന്നിച്ചു കൂടിയാൽ നമ്മുടെ സെയിം വാക്യങ്ങളൊക്കെ ഉണ്ട്.
They will be repeating the same prayer.
ഇല്ലേ? ഈ പ്രാർത്ഥനയ്ക്ക് മാറ്റമുണ്ടോ?
Is our prayers the same or is it changing?
മാറ്റമുണ്ടോ ഇല്ലെന്നൊരു സിമ്പിൾ ടിപ്പ് പറയാം.
There's one way to figure this out.
ഇന്ന് വീട്ടിൽ ചെന്ന് പിള്ളേരോട് ചോദിക്കണം.
You ask your children.
മക്കളെ, ഞാൻ ഈ കോട്ടേജ് മീറ്റിംഗിന് പ്രാർത്ഥിക്കുമ്പോഴും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴും ഈ പ്രാർത്ഥിക്കുന്ന ഒരേ പ്രാർത്ഥനയാണോ ഇല്ലെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിഷ്കളങ്കരായത് അവർ ആത്മാർത്ഥമായിട്ട് മറുപടി പറയും.
Because our children are innocent, they will honestly tell us whether we are using the same words in our prayers.
പാപ്പജാനെ കാത്തോണേ, മറിയാമ്മയുടെ പെടലി വേന മാറ്റണേ, കുഞ്ഞമ്മാമ്മയുടെ കഴുത്തിന് വേന മാറ്റണേ, ഒരേ കാര്യം തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്.
We continuously using the same words and the same things.
കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കുകയാണെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ, ഇല്ലേ പരിപാടി നിർത്തിയേക്കണം.
So Jesus was saying that it is okay to pray, but then you have to pray in faith.
ഇല്ലെങ്കിൽ നിർത്തിയേരുന്നു.
Else you can stop.
എന്തിനാ പ്രാർത്ഥിക്കുന്നേ?
There's no point otherwise.
ചുമ്മാ വെറുതെ കുറെ വാക്കുകൾ അന്തരീക്ഷത്തിൽ പോകുന്നേ ഉള്ളൂ.
It's just words that you're letting out.
Prayer is a serious business.
He's saying that prayer is a serious business.
കർത്താവ് പറഞ്ഞു പ്രാർത്ഥിക്കുകയാണെങ്കിൽ വിശ്വാസത്തിൽ തുടങ്ങിക്കോണം, ഇല്ലേ പ്രാർത്ഥിക്കരുത്.
Whenever we begin to pray, we should pray in faith.
വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ലഭിക്കും.
Whatever you pray in faith, you will receive from my Father.
Hallelujah. വിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
And therefore faith is very important.
സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഒലിയുന്ന കടൽത്തിരയ്ക്ക് സമനാണെന്നാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞേ.
The one who prays in doubt is like a swayed by the
tossed
around like the wind.
Yorna ottum stable alla.
Such people are not at all stable.
Hallelujah. Hallelujah nille. Kartha parnu prarthanada karyam de patrose innale shabichu njan vishwasathode prarthichu de innade sambo unangirikkya.
He was telling Peter that I curse that with faith and today that the same fig tree is now withered away.
ഇനി അത് മാത്രമല്ല,
and not just that,
ഈ ഉണങ്ങി പോന്ന് മാത്രമല്ല,
and not just that,
ഇതിനോട് കടലിൽ പോകാൻ പറഞ്ഞ അവിടെയും പോകുന്ന യേശു പറയുന്നു.
He said, even if I tell the fig tree to go to the sea, it'll go there too.
കണ്ടോ, കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുകയാണ്.
He's teaching us an important thing about prayer.
അവനെ എനിക്കറിയാം ചിലരുടെ മനസ്സിൽ ചോദ്യം വന്നിപ്പം.
And I'm sure that some of you might have this question.
ബ്രദർ, ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ.
I always pray in faith.
അന്നിടന്ന് സംഭവിച്ചില്ലല്ലോ.
But nothing ever happened.
അവരോട് ഒരു മെസ്സേജ് ഉണ്ട്.
I have a message for you as well.
ഈ ചില ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ,
when you pray and you don't receive an answer,
നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ?
You know what you should do?
ദൈവത്തെ അടുക്കൽ ചെന്ന് ചോദിക്കണം.
You should go and ask him.
ഒരു അഡ്വൈസ് ചോദിക്കണം.
You can ask him for an advice.
കർത്താവ് വിശ്വസിച്ചാ പ്രാർത്ഥിച്ചേ.
Lord, I prayed in faith.
ഒന്നും കാണുന്നില്ല.
But I don't see anything.
എന്താ കർത്താവ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? എന്താ?
What is it that you intend out of all of this?
കർത്താവ് പറഞ്ഞു തരും എന്താ ഉദ്ദേശം.
And then the Lord will tell you what.
Hallelujah. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ.
I'm going to end.
നമ്മൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ പ്രാർത്ഥിച്ചവർക്കുന്നുണ്ട്, കർത്താവെ നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവെ ബീഹാറിൽ പ്രവർത്തിക്കണേ, ഗുജറാത്തിൽ പ്രവർത്തിക്കണേ, മഹാരാഷ്ട്ര പ്രവർത്തിക്കണേ, ഹിമാചലിൽ പ്രവർത്തിക്കണേ. ഓർക്കുന്നുണ്ട്? എത്ര പേര് ഓർക്കുന്നുണ്ട്?
Many years ago we prayed for a door to open in North India, in many states there.
പക്ഷേ ഇപ്പോൾ ഭാഷ പോലും വലിയ കാര്യമായിട്ട് അറിയാത്ത നമ്മൾ ആ സ്റ്റേറ്റുകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
And now, even though we don't know the language, we are going there as missions.
കഴിഞ്ഞ ഒരു വർഷം മുൻപ് ബീഹാറിൽ നടന്ന ക്യാമ്പിലെ ഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോഴും ദൈവകൃപയിൽ നിലനിൽക്കുന്നു, സഭകളിൽ റെഗുലർ ആയിട്ട് പോകുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു.
Many of those that we met in the camp in Bihar, they continue to be in faith and they are visiting many churches.
Hallelujah. നമ്മുടെ ആ പ്രാർത്ഥനകളൊക്കെ കേട്ട് അതിന്റെ മറുപടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഇപ്പം.
All the prayers that we prayed many years ago, it has been answered now.
അങ്ങനെയാണെങ്കിൽ,
and if that is so,
വരുന്ന ദിവസങ്ങളിലും,
in the coming days,
നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
The prayers that we are praying now will be answered later on.
Hallelujah.
Hallelujah.
നമ്മുടെ പ്രയോറിറ്റി കൂടെ ഒന്ന് മാറിയാ മതി.
We just need to change our priorities.
നമ്മുടെ പ്രാർത്ഥന പേഴ്സണൽ മാത്രമായി പോവുക. Don't limit to that.
Our prayers are only personal, let's not limit it to that.
ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാം.
Let's pray about the kingdom of God.
നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം.
Let's pray about our kingdom.
സുവിശേഷത്തിനു വേണ്ടി വാതിലുകൾ തുറക്കാൻ പ്രാർത്ഥിക്കാം.
Let us pray that many doors are opened for the gospel.
ദൈവം അനേകം പേരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്, ലീഡേഴ്സ് ആയിട്ട് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
Let us pray that many amongst us are awakened.
അങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങൾ നാം കാണും.
And therefore we will see a lot of miracles.
Jesus is alive. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്.
The Lord is one who is alive.
അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്.
He is the one who answers our prayer.
രണ്ടു പേർ ഭൂമിയിൽ ഐക്യമത്തിപ്പെട്ട് ചോദിക്കുന്ന കാര്യം എന്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ലഭിക്കും.
The Father will indeed give, he will answer the prayers of two who pray together.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാര്യമായിട്ട് നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം.
If so, let us begin again to pray.
പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം.
A God who answers our prayers even before we begin to pray.
വിളിക്കുന്നതിന് മുൻപേ ഉത്തരം അരുളുന്ന ദൈവം.
The one who gives us answers even before we ask for it.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും